ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 148-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16:12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിനെ അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടുചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ചില ക്ലാസ്സുകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ഭാവികാല യുദ്ധത്തെക്കുറിച്ചാണ്. ഹർമഗദോൻ യുദ്ധത്തിന് മുൻപായി നടക്കുന്ന ഇസ്രായേൽ റഷ്യ യുദ്ധത്തെക്കുറിച്ചും അതൊരു വേൾഡ് വാറായിട്ട് മാറുമെന്നും അതാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന 3-ാം മഹായുദ്ധമെന്നും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ ചിന്തിച്ചതായ വിഷയങ്ങൾ, റഷ്യ അതിൻ്റെ സഖ്യത്തിൽപ്പെടുന്ന രാഷ്ട്രങ്ങളും അവരുടെ സർവ്വവിധ യുദ്ധോപകരണങ്ങളോടും കൂടെ സൈനിക ശക്തിയോടും കൂടെ ഇസ്രായേൽ പിടിച്ചെടുക്കുവാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ പ്രവേശിക്കും. ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ യുദ്ധത്തിൻ്റെ പര്യവസാനത്തെക്കുറിച്ചാണ്. ബ്രിട്ടൻ, അമേരിക്ക മുതലായ മഹശക്തികൾ റഷ്യയെ എതിരിടും. അവർ എതിരിടുന്നത് ഏതുവിധമാണെന്ന് പ്രവചനത്തിൽ വ്യക്തമായി കാണുന്നില്ല. പ്രവാചകൻ അതിനെക്കുറിച്ച് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ സകല ബാലസമൂഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? കവർ ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. Ezekiel 38:13. റഷ്യയോട് പ്രസ്തുത മഹശക്തികൾ എതിരിടുന്ന വിധം എങ്ങനെയായാലും സർവശക്തനായ ദൈവം നേരിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ റഷ്യയെ തകർക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പ്രവാചകൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രം നാം പഠിച്ചാൽ അവർ ശത്രുക്കളുടെ സംഹാരത്തിന് വിധേയരാകുന്ന ഘട്ടങ്ങളിൽ ദൈവം തന്നെ നേരിട്ടിറങ്ങി പ്രവർത്തിച്ച് അവരെ വിടുവിച്ചിട്ടുള്ളതായ ഘട്ടങ്ങൾ ധാരാളമായി കാണാം. അതുതന്നെ ആണ് ഈ യുദ്ധത്തിലും സംഭവിക്കാൻ പോകുന്നത്. പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എസക്കേൽ പ്രവചനം 38:18-20 വാക്യങ്ങൾ. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ഉജ്ജ്വലിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിലും എൻ്റെ കോപാഗ്നിയിലും അരുളിച്ചെയ്തിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തിഴിയുന്ന ഇഴജാതിയൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടുംതൂക്കങ്ങൾ വീണു പോകും, എല്ലാ മതിലും നിലംപരിചാകും. യാതൊരു ശക്തിക്കും അമർത്തുവാൻ കഴിയാതെ വരുന്നതിനാലാണ് സംഹാരത്തിനായി ദൈവം പുറപ്പെടുന്നത്. ആകയാൽ ഋഷിയെ അമർച്ച ചെയ്യുവാൻ എതിർശക്തികൾക്ക് ശക്തിയില്ലാതെ വരുമെന്ന് ധരിക്കേണ്ടിയിരിക്കുന്നു. ദൈവം ഋഷിയുടെ നേരെ കൈനിട്ടു. അവൻ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഇസ്രായേൽ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ മഹാ വലിയ ഭൂകമ്പം ഉണ്ടാകും. ആ ഭൂകമ്പത്തിൻ്റെ ഉഗ്രത എത്ര വലിയതെന്ന് സമുദ്രത്തിലെ മത്സ്യങ്ങൾ, ആകാശത്തിലെ പറവകൾ, നിലത്തെ ഇഴജാതികൾ, ഭൂതലത്തിലെ സകല മനുഷ്യരും ആകെ ഭയം കൊണ്ട് ഞെട്ടിവിറച്ച് പോകുമെന്നുള്ളതിൽ നമുക്ക് ഗ്രഹിക്കാം. ഗോഗിൻ്റെ യുദ്ധക്കളങ്ങളായ ഇസ്രായേൽ പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴും, അവയിലെ കടും തൂക്കങ്ങളും വീണുപോകും. അങ്ങനെ റഷ്യയുടെ സഖ്യസൈന്യങ്ങളിൽ ഒരു വലിയ പങ്ക് സംഹരിക്കപ്പെടും. അതോടുകൂടെ അവൻ്റെ സഖ്യത്തിൽപ്പെട്ട രാഷ്ട്രങ്ങൾ തമ്മിൽ ഛിദ്രിക്കുകയും അവർ പരസ്പരം നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യും. എസക്കേൽ 38:21 വാക്യം വായിക്കുമ്പോൾ, ഓരോരുത്തൻ്റെ വാൾ അവനവൻ്റെ സഹോദരന് വിരോധമായിരിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 38:21 എസക്കേൽ 38:22 വായിക്കുമ്പോൾ, ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. മഹാമാരി എന്നത് പ്ലേഗ് ആണെന്ന് വിശിഷ്യാൽ പറയേണ്ടല്ലോ. ഗോഗിൻ്റെ മഹാസൈന്യം ഇവിടെ എഴുതിയിരിക്കുന്ന പ്രകാരം സംഹരിക്കപ്പെടുന്നത് കൂടാതെ ദൈവം അവരുടെ ഇടയിൽ പ്ലേഗ് അയച്ച് വലിയ സംഹാരം നടത്തും, വലിയ രക്തച്ചൊരിച്ചിലും ഉണ്ടാകും. പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ അവൻ്റെ മേലും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളുടെ മേലും അവനോടുകൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധവും വർഷിപ്പിക്കും. എസക്കേൽ 38:22. എല്ലാവിധ സംഹാരത്തിനും പുറമേ അവരുടെ മേൽ പെരുമഴ ചൊരിയപ്പെടും. സൈന്യങ്ങൾക്ക് വഹിച്ചുകൊള്ളുവാൻ കഴിയാത്ത പെരുമഴ തന്നെ. വലിയ ആലിപ്പഴ വർഷണം അഥവാ കന്മഴയുടെ പെയ്ത്തും അതോടുകൂടെ ഉണ്ടാകും. പുരാതന ഭക്തനായ ഇയ്യോബിനോട് യഹോവയായ ദൈവം ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യബുദ്ധിക്ക് അതീതമായുള്ളവയെക്കുറിച്ച് സംസാരിക്കുകയും ഇപ്രകാരം ചോദിച്ചിരിക്കുന്നു. നീ ഹിമത്തിൻ്റെ വണ്ണാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽമഴയുടെ വണ്ണാരം നീ കണ്ടിട്ടുണ്ടോ? ഞാനവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഹരിച്ചു വച്ചിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 38:22-23 വാക്യങ്ങൾ. ആകാശമണ്ഡലത്തിൽ ഹിമം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നും വലിയ കനത്ത കല്ലുകൾ പോലെ മഴയായി അതേ കന്മഴയായി പോരും പടയുമുള്ള നാളിൽ പെയ്യേണ്ടതിന് വേണ്ടി അതവിടെ സംഹരിച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയാണെന്നും ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പോരും പടയുമുള്ള നാൾ എന്നതിൽ ഒന്നത്രേ റഷ്യ ഇസ്രായേൽ സംഘട്ടനകാലം. ആ അവസരത്തിൽ ആകാശമണ്ഡലത്തിൽ നിന്ന് കന്മഴ വർഷിപ്പിക്കപ്പെടുകയും റഷ്യയുടെയും സഖ്യ രാഷ്ട്രങ്ങളുടെയും സൈന്യങ്ങൾ അങ്ങനെ സംഹരിക്കപ്പെടുകയും ചെയ്യും. തീയും ഗന്ധവും വർഷിപ്പിക്കും എന്നും എഴുതിയിരിക്കുന്നു. ഉയരത്തിൽ നിന്നുള്ള ബോംബാക്രമണം ആണ് ഇത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും സൈന്യങ്ങൾ നടത്തുന്ന ബോംബ് വർഷണമായിരിക്കാം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞവയെല്ലാം ദൈവം നേരിട്ട് നടത്തുന്നവയായതുകൊണ്ട് ഇതും ദൈവം സ്വർഗത്തിൽ നിന്ന് ആകാശം തീയും ഗന്ധവും വർഷിപ്പിക്കുന്നു എന്നും നമുക്ക് വ്യക്തമായി ചിന്തിക്കാം. സോദോം, ഗോമേറ, അദമ, സബോയിം എന്നീ പട്ടണങ്ങൾ, എന്നീ നാല് പട്ടണങ്ങളിലെ ജനത്തെ സംഹരിപ്പാൻ ദൈവം ഇപ്രകാരം ചെയ്തതായി നാം അറിയുന്നു. ആവർത്തന പുസ്തകം 29:22 വാക്യം. യഹോവ സോദോമിൻ്റെയും ഗോമരുടെ മേൽ യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് ആകാശം തന്നെ ഗന്ധവും തീയും വർഷിപ്പിച്ചു. 19:24 വാക്യം. അവണ്ണം തന്നെ ഗോഗിൻ്റെ മേലും അവൻ്റെ സൈന്യങ്ങളുടെ മേലും ദൈവം ആകാശത്തുനിന്ന് തീയും ഗന്ധകവും വർഷിപ്പിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ മനുഷ്യ കൈകളാലല്ല, യഹോവയുടെ കൈ തന്നെ റഷ്യയോട് ഇടപെടുകയും റഷ്യയുടെ സൈന്യങ്ങൾ സംഹരിക്കപ്പെടുകയും ചെയ്യുന്നതിലൂടെ ലോകജാതികൾ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും അത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ തന്നെയെന്നും അറിയുവാനിടയാവും. എസക്കേൽ 38:23. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുക എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവ എന്ന് അവർ അറിയുകയും ചെയ്യും. ഈ യുദ്ധത്തിൽ രക്ഷിക്കുണ്ടാകുന്ന അധപ്പതനത്താൽ അവരിൽ ആറിലൊന്ന് മാത്രം ശേഷിക്കപ്പെടും. എസക്കേൽ 39:2 വാക്യം. റഷ്യക്കുണ്ടാകുന്ന അധപ്പതനവും പരാജയവും സംബന്ധിച്ച് പ്രവാചകൻ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. 39-ാം അധ്യായം എസെക്കിയേൽ, 39-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ നിന്നെ കഴുക് മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും. നീ വെളിംപ്രദേശത്ത് വീഴും. റഷ്യൻ സൈന്യങ്ങൾ സംഹരിക്കപ്പെടുന്നതിനാൽ അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പറവുകൾക്കും വനങ്ങളിലെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായിത്തീരും. ഇസ്രായേൽ ജനത ഗോഗിൻ്റെയും അഥവാ റഷ്യൻ പ്രഭു റഷ്യയുടെയും സൈന്യങ്ങളുടെയും ശവങ്ങളെ കുഴിച്ചു മൂടുന്ന വിവരവും പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചനം 39-ാം അധ്യായം 11-ാമത്തെ വാക്യം. അന്ന് ഞാൻ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും. കടലിന് കിഴക്ക് വശത്ത് വഴിപോക്കരുടെ താഴ്വര തന്നെ. അവിടെ അവർ ഗോഗിനെയും അവൻ്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും. ഭൂകമ്പത്താലും പ്ലേഗിനാലും തീയും ഗന്ധകവും വർഷിപ്പിക്കപ്പെടുന്നതിനാലും കന്മഴയാലും ഒക്കെ നിഗ്രഹിക്കപ്പെടുന്ന റഷ്യൻ സഖ്യസൈന്യങ്ങളുടെ ശവങ്ങൾ കാട്ടുമൃഗങ്ങളാൽ കടിച്ച് കീറപ്പെട്ടും പറവകളാൽ കൊത്തിപ്പറിച്ചും അസ്ഥികൂടങ്ങളായി തീർന്നും കിടക്കുന്നവയെ എല്ലാം എല്ലായിടത്തു നിന്നും എടുത്ത് ട്രക്കുകളിലും ലോറികളിലും മറ്റും കയറ്റി മേൽപ്പറഞ്ഞ താഴ്വരയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് ദേശത്തെ വെടിപ്പാക്കേണ്ടതിന് 7 മാസം വേണ്ടിവരുമെന്ന് പ്രവാചകൻ പ്രസ്താവിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഗ്രഹം അവരെ അടക്കം ചെയ്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടിവരും. ദേശത്തിലെ ജനമെല്ലാം കൂടി അവരെ അടക്കം ചെയ്യും. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിന് ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യ അസ്ഥി കണ്ടാൽ താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. ഇങ്ങനെ അവർ ദേശത്തെ വെടിപ്പാക്കും. എസെക്കിയേൽ 39-ാം അധ്യായം 12-16 വരെയുള്ള വാക്യങ്ങൾ. മാത്രമല്ല, റഷ്യൻ സൈന്യങ്ങളുടെ യുദ്ധോപകരണങ്ങൾ ഉപയോഗശൂന്യമായി യുദ്ധക്കളങ്ങളിൽ കിടക്കുന്നവ ഇസ്രായേൽ ജനത ശേഖരിക്കുകയും അവയിലുള്ള മരക്കോപ്പുകളും മറ്റും തീ കത്തിക്കുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്യും. ഇസ്രായേൽ രാജ്യവാസികൾക്ക് 7 സംവത്സരത്തെ ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ അവ ഉണ്ടായിരിക്കുമെന്നാണ് പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. എസെക്കിയേൽ 39:9. ഇസ്രായേൽ ജനം തങ്ങളെ കൊള്ളയിട്ടവരെ കൊള്ളയിടുകയും തങ്ങളെ കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യുകയും ചെയ്യും. എസെക്കിയേൽ 39:10. ഈ പ്രവചനവും അന്ന് നിവർത്തിക്കപ്പെടും. 39-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എസെക്കിയേൽ 39:13, ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുന്ന നാളിൽ അത് അവർക്ക് അഥവാ ഇസ്രായേലിനെ കീർത്തിയായിരിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇപ്രകാരം റഷ്യക്കുണ്ടാകാൻ പോകുന്ന പരാജയത്താൽ റഷ്യയുടെ ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങളും വ്യവസായങ്ങളുമെല്ലാം അവർക്ക് നഷ്ടമാകും. ഈ യുദ്ധാനന്തരം ഒരു മഹത്ശക്തി എന്ന നില റഷ്യയ്ക്ക് ഉണ്ടായിരിക്കാതെ വണ്ണം അതെല്ലാം അവർക്ക് നഷ്ടീഭവിക്കും. എസെക്കിയേൽ മാത്രമല്ല, യോവൽ പ്രവാചകനും ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അവൻ പറയുന്നത് യോവൽ പ്രവചനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായ ഒരു ദേശത്തേക്ക് നീക്കി അവൻ്റെ മുൻപടയെ കിഴക്കേ കടലിലും അവൻ്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും വിട്ടുകളയും. അവൻ മൺപ് കാട്ടിയിരിക്കൊണ്ട് അവൻ്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും. ഈ മഹായുദ്ധശേഷം റഷ്യയ്ക്ക് തൻ്റെ അവകാശമായി ശേഷിക്കുന്നത് സൈബീരിയൻ ശൂന്യപ്രദേശങ്ങൾ മാത്രമായിരിക്കുമെന്ന് യോവേലിൻ്റെ വാക്കുകളാൽ തെളിയിക്കുന്നു. സൈബീരിയയുടെ വരണ്ടതും ശൂന്യവുമായ നിർജ്ജന പ്രദേശങ്ങൾ മാത്രമാണ് അവൾക്കുണ്ടായിരിക്കാൻ പോകുന്നത്. ഇപ്രകാരം ദൈവവിരോധിയായ റഷ്യൻ മഹത്ശക്തി തകർക്കപ്പെടുവാനിടയാകും. ദൈവത്തിൻ്റെ ഭയങ്കരമായ ഈ ന്യായവിധിക്ക് ശേഷം ദൈവം തന്നെയാണ് ദൈവവിരോധികളായ തൻ്റെ ശത്രുക്കളെ നശിപ്പിച്ചതെന്ന് എല്ലാ രാഷ്ട്രങ്ങളും സമ്മതിക്കും. അങ്ങനെ രാഷ്ട്രങ്ങളും വ്യക്തികളും സകല ചരാചരങ്ങളുടെയും നിയന്താവും പരിപാലകനുമായി ഒരു ദൈവമുണ്ടെന്നും അത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ തന്നെയെന്നും ഗ്രഹിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സംഗതിയാകും. മാത്രമല്ല, മറ്റ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിൻ്റെ സഹികളായി തീരുകയും ചെയ്യും. ഈ സംഭവത്തോടുകൂടെ ലോകത്തിലെവിടെയുമുള്ള പുറജാതികൾ ജീവനുള്ള ദൈവത്തെയും അവൻ്റെ പുത്രനും ലോകരക്ഷകനുമായ ക്രിസ്തുയേശുവിനെയും അറിയാത്ത ജാതികളെല്ലാവരും ലോകമൊട്ടുക്കുള്ള നിരീശ്വരന്മാരും ജീവനുള്ള ദൈവത്തെ ഭയപ്പെടുവാൻ തുടങ്ങും. യെശയ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. യെശയ്യാ 38:23, ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുകെ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവ എന്ന് അവർ അറിയുകയും ചെയ്യും. 32:7 യെശയ്യാ 39:7, ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധനാമം എൻ്റെ ജനമായ ഇസ്രായേലിൽ വെളിപ്പെടുത്തും. ഇനി എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ ഇസ്രായേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നു എന്ന് ജാതികൾ അറിയും. 39:21, ഞാൻ എൻ്റെ മഹത്വത്തെ ജാതികളുടെയിൽ സ്ഥാപിക്കും. ഞാൻ നടത്തിയിരിക്കുന്ന എൻ്റെ ന്യായവിധിയും ഞാൻ അവരുടെ മേൽ വെച്ച എൻ്റെ കൈയും സകല ജാതികളും കാണും. ഈ ന്യായവിധി മോശയുടെയും യോശുവയുടെയും കാലങ്ങൾക്ക് ശേഷം ലോകജാതികളുടെ നടുവിൽ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പാടായി ഇത് ഭവിക്കും. ഇന്നത്തെ അക്രൈസ്തവ രാഷ്ട്രങ്ങളായ ചൈന, ജപ്പാൻ, ബർമ, ഇന്ത്യ, ആഫ്രിക്ക ആദിയായ രാജ്യങ്ങളും ക്രൈസ്തവ രാഷ്ട്രങ്ങളെന്ന് അറിയപ്പെടുന്ന ഭൂഭാഗങ്ങളിൽ പരന്നുകിടക്കുന്ന നിരീശ്വരവാദികൾ, പരിണാമവാദികൾ ആദിയായുള്ള എല്ലാ ദൈവവിരോധികളും ജീവനുള്ള ദൈവത്തെയും അവൻ്റെ പുത്രനായ ശ്രീയേശു ക്രിസ്തുവിനെയും ഭയപ്പെടുവാൻ ഇപ്രകാരം സംഗതിയാകും. ദൈവവിരുദ്ധ രാഷ്ട്രമായ റഷ്യയ്ക്ക് നേരിടുന്ന ഈ അധപ്പതനവും നാശവും കൊണ്ട് ലോകത്തിൻ്റെ ദുരിതങ്ങൾ അവസാനിക്കുമെന്ന് വിചാരിക്കരുത്. അതേ തുടർന്ന് അന്ത്യകാല പ്രവചനങ്ങൾ ത്വരിതഗതിയിൽ നിവർത്തിച്ചു തുടങ്ങും. പ്രവാചക പുസ്തകങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്ന യാക്കോബിൻ്റെ ഞെരുക്കുകാലം മുതലായവ, അല്ലെങ്കിൽ മഹോദരകാലം മുതലായവ ഉണ്ടാകുക തന്നെ ചെയ്യും. ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ദുഷ്ടന്മാരുമായ പല രാഷ്ട്രീയ നേതാക്കന്മാരും തങ്ങളുടെ ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങളാലും സംഘടിത യജ്ഞങ്ങളാലും ലോകത്തിൽ സമാധാനം കൈവരുത്താമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാദരഹിതമായ പ്രവചനങ്ങളിൽ പ്രകാരം അവരുടെ പ്രയത്നങ്ങളെല്ലാം പരാജയത്തിൽ കലാശിക്കും. സമാധാനത്തിൻ്റെ പ്രഭുവായവൻ ഇറങ്ങി വരുന്നവരെ ലോകം സമാധാനം കാണുകയില്ല. ആകയാൽ ലോകത്തിൻ്റെ ദുരിതങ്ങൾ വർദ്ധിക്കുമാറുള്ള സംഭവങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ദൈവമക്കളെ, ഇങ്ങനെ റഷ്യ പൂർണ്ണമായി പരാജയപ്പെടും എന്ന് ഞാൻ വ്യക്തമായി തിരുവചനത്തിലൂടെ നിങ്ങളെ ഓർപ്പിച്ചു. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഈ വലിയ യുദ്ധം, അത് മുഖാന്തരം യഥാർത്ഥമായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ജാതികൾ ഭയപ്പെടുവാൻ തെക്കൊണ്ടുമിടയായിത്തീരും. ഇതാണ് റഷ്യ ഇസ്രായേൽ സംഘട്ടനവും അതിൻ്റെ പര്യവസാനവും. ലോകം രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും താമസിയാതെ ഈ യുദ്ധം നടക്കും എന്നുള്ളത് ഇക്കാലത്തിലെ സംഭവങ്ങൾ നമ്മളെ വ്യക്തമായി വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. ആ യുദ്ധത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ, അതേ പുറകോട്ടിറങ്ങി അതിന് മുൻപ് നടക്കാൻ പോകുന്ന യുദ്ധമായ മൂന്നാം ലോകമഹായുദ്ധം അഥവാ റഷ്യ ഇസ്രായേൽ യുദ്ധം ഇവയെക്കുറിച്ച് വിശദീകരിപ്പാൻ തക്കവേണ്ടിയായിട്ടുള്ളത്. ഹർമഗദോൻ യുദ്ധത്തിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഇനി എത്രയും താമസിയാതെ നടക്കേണ്ട യുദ്ധമാണ് ഈ മൂന്നാം ലോകമഹായുദ്ധം, അല്ലെങ്കിൽ റഷ്യ ഇസ്രായേൽ യുദ്ധം. റഷ്യ ഇസ്രായേൽ യുദ്ധത്തിൽ ലോകം രണ്ട് ചേരിയായി തിരിയും. ഇസ്രായേൽ സഹായമായി പാശ്ചാത്യ രാജ്യങ്ങൾ എഴുന്നേക്കും. പാശ്ചാത്യ രാജ്യങ്ങളും പൗരസ്ത്യ രാജ്യങ്ങളും തമ്മിൽ തിരിഞ്ഞ് ഇസ്രായേൽ കേന്ദ്രമാക്കി ലോകത്ത് വലിയ, ഇതുവരെ ഉണ്ടാകാത്ത ഒരു വലിയ യുദ്ധം ഉണ്ടാകാൻ തക്കവണ്ണം പോവുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന യുദ്ധം ഹർമഗദോൻ യുദ്ധമാണ്. നമ്മൾ വായിച്ചതായ വേദവാക്യത്തിൽ ഇപ്പോൾ ഇസ്രായേലിന് വിരോധമായി റഷ്യ വരുമ്പോൾ അവരെ സഹായിപ്പാൻ തക്കവണ്ണം പാശ്ചാത്യ രാജ്യങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ മുതലായ രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കും എന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്നാൽ ഹർമഗദോൻ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരായിട്ട് സകല രാഷ്ട്രങ്ങളും എതിരായി വരും. അന്തിക്രിസ്തുവിൻ്റെ നേതൃത്വം നടക്കുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. ഇസ്രായേൽ അന്തിക്രിസ്തുവിൻ്റെ കീഴിൽ വരുന്നില്ല എന്ന് കാണുമ്പോൾ സകല രാഷ്ട്രങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഒതുക്കുവാൻ, ഇസ്രായേലിനെ തകർക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്ന രംഗമാണ് ഹർമഗദോൻ യുദ്ധം. സകല രാഷ്ട്രങ്ങളും ഇന്ന് അനുകൂലമായിരിക്കുന്ന അമേരിക്ക, ബ്രിട്ടൻ മുതലായ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേലിന് വിരോധമായി സൈന്യങ്ങളെ അയക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്ന് ഹർമഗദോൻ യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേൽ രാഷ്ട്രത്തിന് അനുകൂലമായി ഒരു രാഷ്ട്രവും കാണുകയില്ല. അന്തിക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും സൈന്യങ്ങൾ കടന്നു വന്ന് ഇസ്രായേലിനെ ആക്രമിപ്പാൻ തക്കൊണ്ണം അന്തിക്രിസ്തു കൽപ്പന പുറപ്പെടുവിക്കും. അതനുസരിച്ച് സകല രാജ്യങ്ങളും അതിനനുകൂലിച്ച് വെക്കത്തുള്ളൂ. സകല രാജ്യങ്ങളും ഇസ്രായേലിനെ തകർക്കുവാൻ തക്കൊണ്ണം തങ്ങളുടെ സൈന്യങ്ങളെ അയക്കും. അയക്കുമ്പോൾ ഇസ്രായേൽ ആ യുദ്ധത്തിൽ ഒരു നിലയിലും അവരെ എതിരിടാൻ തക്കണം ഒക്കാത്ത നിലയിൽ അത് തകരും എന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരുമായി, തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുമെന്ന് നമ്മൾ സക്കരിയാ പ്രവചനത്തിലും വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിലും വായിക്കുന്നു. കർത്താവായ യേശു ഇറങ്ങി വന്ന് ഈ അന്തിക്രിസ്തുവിനെതിരായി യുദ്ധം ചെയ്യുകയും അന്തിക്രിസ്തുവിനെ പരാജയപ്പെടുത്തുകയും ഇസ്രായേലിനെ രക്ഷിക്കുകയും ചെയ്യും. അന്ന് ഇസ്രായേൽ കർത്താവിലേക്ക് തിരിഞ്ഞു വരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചനെ പിടിച്ച് എരിയുന്ന തീപ്പൊയിലേക്ക് തള്ളിയിടും. ഇസ്രായേൽ ജനം അന്ന് കുത്തിയെങ്കിലേക്ക് നോക്കും. ഇസ്രായേൽ അന്ന് ജാതിയായി രക്ഷിക്കപ്പെടും എന്ന് തിരുവചനം വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. ഞാൻ മുഖവരിയായി ഇത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് പ്രാരംഭമായ അല്പകാലം ചിന്തിച്ചിട്ട് അടുത്ത ആഴ്ച മുതൽ അതിൻ്റെ വിശദീകരണം ചിന്തിക്കാം. വെളിപ്പാട് ദിവസം 16-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും ഞാൻ വായിക്കുന്നു. 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രത്തേസ് എന്ന മഹാനദിയിലൊഴിച്ചു. കിഴക്കിൽ നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, മൃഗത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതത്തിനുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. 6-ാം കാഹളത്തോടുള്ള ബന്ധത്തിൽ യൂഫ്രത്തേസ് നദിയെക്കുറിച്ച് ആണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഈ നദിയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ നേരത്തെ ഓർപ്പിച്ചതാണ്. എന്നാൽ ചില കാര്യം കൂടെ കേൾക്കുക. അർമേനിയൻ പർവ്വതങ്ങളിൽ നിന്നും പുറപ്പെടുന്ന രണ്ട് നദികൾ ചേർന്ന് രൂപപ്പെട്ടതാണ് ഈ നദി. ഈ സംഗമത്തിന് ശേഷം 1000 മൈൽ തെക്ക് കിഴക്കോട്ട് ഒഴുകി അറേബ്യൻ കടലിൽ പതിക്കും. വളരെ ആഴമുള്ള ഈ നദിയുടെ ആകെ നീളം 1780 മൈലാണ്. ഉഷ്ണക്കാലത്ത് അർമേനിയൻ പർവ്വതത്തിലെ മഞ്ഞുരുകി ഈ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുക പതിവാണ്. യൂഫ്രട്ടീസിൻ്റെ സമുദ്രപതനത്തിന് 40 മൈൽ വടക്ക് വെച്ച് ടൈഗ്രീസ് നദി ഇതിൽ ചേരുന്നു. ഈ രണ്ട് നദികളുടെ ഇടയിലുള്ള വിശാലമായ സമതലമാണ് മെസോപ്പോട്ടോമിയ. മനുഷ്യ സംസ്കാരത്തിൻ്റെ തൊട്ടിൽ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. മനുഷ്യ സംസ്കാരത്തിൻ്റെ കല്ലറയും ആയി തീരുവാൻ പോവുകയാണ് ഇതെന്ന് നമുക്ക് കാണാം. റോമ സാമ്രാജ്യത്തിൻ്റെ അതിരായിരുന്നു അത്രേ യൂഫ്രട്ടീസ് നദി. തിരുവെഴുത്തുകളിൽ യൂഫ്രട്ടീസ് നദിയെ മഹാനദി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആവർത്തനം 1:7. ഇതിനെക്കുറിച്ച് 25-ൽ പരം പ്രാവശ്യം തിരുവെഴുത്തുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ നദി ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇറാഖിൻ്റെ പ്രതിരോധത്തെ ഭേദിച്ച്, ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇറാഖ്, ഇറാഖിൻ്റെ പ്രതിരോധത്തെ ഭേദിച്ച് ആക്രമണം നടത്തുവാൻ കഴിയാത്തതിനാൽ പേർഷ്യൻ രാജാവായിരുന്ന കോരേശ് തൻ്റെ സൈന്യത്തിൻ്റെ ഒരു വിഭാഗത്തെ അയച്ച് യൂഫ്രട്ടീസ് നദി അണകെട്ടി തിരിച്ചുവിട്ട് കോരേശിൻ്റെ സൈന്യം ഉണങ്ങിയ നദീതീരത്തുകൂടെ കടന്ന് ബാബിലോണിയ സൈന്യത്തെ ഭേദിച്ച് ഇറാഖിനെ പിടിച്ച് അടക്കുകയും ചെയ്തതായ ചരിത്രങ്ങൾ ഞാൻ നേരത്തെ പ്രസ്താവിച്ചതാണ്. യൂഫ്രട്ടീസിൻ്റെ വരൾച്ച വീണ്ടും സംഭവിക്കുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ നാശത്തിന് വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുവാൻ തക്കൊണ്ടും കഴിയും. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി എന്നാണല്ലോ നമ്മളിപ്പോൾ വായിച്ചത്. 16:16 ശ്രദ്ധിച്ചാൽ പ്രകൃതിയുടെ ഈ അനുകൂലത ഹർമഗദോൻ യുദ്ധത്തിനായി കിഴക്ക് നിന്നുള്ള സൈന്യത്തിന് കടന്നു വരുവാൻ വളരെ സഹായമായി ഭവിക്കും. അതേ ഇസ്രായേൽ മരുഭൂ പ്രയാണത്തിൽ ചെങ്കടലും ജോർദാൻ നദിയും വറ്റിച്ച് അവരെ ഉണങ്ങിയ നിലത്തുകൂടി വാഗ്ദത്ത് നാട്ടിൽ എത്തിച്ച ദൈവം ഇവിടെ യൂഫ്രട്ടീസ് നദി വറ്റിച്ച് ലോകജാതികളെ യുദ്ധത്തിനായി വരുത്തുന്നു. നമ്മൾ 16-ാം അധ്യായത്തിൽ വായിച്ചല്ലോ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാരെ എന്ന പ്രസ്താവന ശ്രദ്ധിക്കുക. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിപ്പോയെന്നാണല്ലോ നമ്മൾ വായിച്ചത്. അതായത് ഇങ്ങനെ വരുന്ന പൗരസ്ത്യ രാജ്യങ്ങളിൽ ഇന്ത്യ, ചൈന, ജപ്പാൻ എന്നീ ശക്തികളും ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത്. വിഗ്രഹാരാധനാ മതത്തിൻ്റെ വക്താക്കളായി തീരുവാൻ കൊതിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ജാതികൾ ഇസ്രായേലിനെതിരായിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതാണല്ലോ. ഹിന്ദുമതവും ഹിന്ദു രാഷ്ട്രവാദവും ഉന്നയിച്ചിരിക്കുന്ന ഇന്ത്യ വിഗ്രഹാരാധനാ മതങ്ങളുടെ വലിയ മിത്രമാണ്. എന്നാൽ സത്യേക ദൈവവിശ്വാസികളായ ഇസ്രായേലിനെതിരായി യേശു ക്രിസ്തുവിൻ്റെ സഖ്യത്തിൽ ഇന്ത്യ ചേരുമെന്നുള്ളത് 100%. അവളെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നു വായിക്കുന്നു. മഹാസർപ്പത്തിൻ്റെ വായിരുന്നും മൃഗത്തിൻ്റെ വായിരുന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. വെളിപ്പാട് 16:13-14. വെളിപ്പാട് പുസ്തകത്തിൽ സാത്താനെയും എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും കുറിച്ച് ഒരുമിച്ച് പറയുന്ന ഭാഗമാണിത്. സംസാരിക്കുന്നതിനാണല്ലോ നാം സാധാരണ വായി ഉപയോഗിക്കുന്നത്. അത് മനുഷ്യ സ്വാധീനത്തിൻ്റെ പ്രധാന ആധാരമാണ്. വെളിപ്പാടിൽ വായ നന്മയുടെയും തിന്മയുടെയോ ഉപകരണമാണ്. അതിനാൽ ഇവർ മൂവരുടെയും സ്വാധീനത്തെ പ്രതിനിധാനം ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊന്നും കഴിയും. തവളകൾ വൃത്തികെട്ട ജീവികളാണ്. ലേവ്യ പുസ്തകത്തിൽ വൃത്തികെട്ട ജലജീവികളുടെ കൂട്ടത്തിൽ തവളകളും ഉൾപ്പെടുന്നു. ആകയാൽ തവളകൾ അശുദ്ധിയുടെ പ്രതീകമാണ്. തിരുവെഴുത്തുകളിൽ തവളകൾ ബാധകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുറപ്പാട് 8:5-11. സങ്കീർത്തനം 78:45. 105-ാം സങ്കീർത്തനം 30-ാമത്തെ വാക്യം. തവളകൾ മഹാസർപ്പത്തിൻ്റെയും മൃഗത്തിൻ്റെയും കള്ളപ്രവാചകൻ്റെയും വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അതിൻ്റെ അർത്ഥം അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ട അത്ര അശുദ്ധവും അർത്ഥശൂന്യവും അന്ധകാരമയവുമായിരിക്കുമെന്ന് വ്യക്തമാക്കും. ദൂരാത്മാവ് അവരെ നയിക്കുന്നു എന്നറിയാതെ തങ്ങൾ ശരിയായ കാര്യം പറയുന്നുവെന്നും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നുവെന്നും തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇവയ്ക്ക് കഴിയും. ഒന്ന് രാജാക്കന്മാർ 22:6-21 രണ്ട് ദിനവൃത്താന്തം 18:5-20-21 ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ദൃഷ്ടാന്തം കാണുവാൻ കഴിയും. ഈ ഭാഗങ്ങളിൽ ഒരാത്മാവ് പുറപ്പെട്ട് 400 പ്രവാചകന്മാരിൽ ബോസ്കിൻ്റെ ആത്മാവ് പ്രവചിക്കുന്നു. ഈ വണ്ണം എതിർക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പൗലോസ് പരിശുദ്ധാത്മപൂർണനായി തെളിവായി പ്രവചിച്ചിരിക്കുന്നു. 2 തെസലോനിക്കർ 2:11-12 സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ബോസ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അതിനാൽ തന്നെ ദുർഭൂതബാധയുള്ള മനുഷ്യർ ആയിരിക്കും ആ കാലത്ത് അധികാരങ്ങളിലും നേതൃസ്ഥാനങ്ങളിലുമല്ല. തന്നിമിത്തം സാമൂഹികവും സാന്മാർഗികവും ആത്മീയവുമായ എല്ലാ പ്രകാരത്തിലും താറുമാറായ ഭൂവാസികൾ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് ഹർമഗെദോനിലേക്ക് നീങ്ങും. ഈ അശുദ്ധാത്മാക്കൾക്ക് അവരെ വശീകരിക്കുവാനുള്ള കഴിവ് അത്ര വലുതായിരിക്കും. അവയുടെ സ്വാധീനത അത്ഭുതങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത്. അതെ, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. 2 തെസലോനിക്കർ 2:9 യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റുന്നതിനാൽ അനന്തര പരിപാടിക്ക് എല്ലാ പ്രകാരത്തിലും സൗകര്യം ലഭിച്ചതായി മൃഗത്തിനും ഭൂരാജാക്കന്മാർക്കും തോന്നും. ഞാൻ കള്ളനെപ്പോലെ വരും, നമ്മൾ വായിക്കുന്നല്ലോ വെളിപ്പാട് 16:16, ഞാൻ കള്ളനെപ്പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗെദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. 6-ാമത്തെ ദൂതൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചതിനാൽ ആ നദി വറ്റിപ്പോകുന്നതായി നാം കണ്ടു. പൈശാചികത്വത്തിൻ്റെ വായിൽ നിന്ന് 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നതായും അവ സകല ഭൂവാസികളെയും ഭൂരാജാക്കന്മാരെയും സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുന്നതായും നാം മനസ്സിലാക്കി. അതെന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ഈ വേദഭാഗം കൂടുതൽ വ്യക്തമാക്കുന്നു. മഹാപീഡന കാലാന്ത്യത്തിൽ സമാപിച്ച് തീരേണ്ടതായ ഹർമഗെദോൻ യുദ്ധമാണ് ഇവയുടെയെല്ലാം ലക്ഷ്യം. വെളിപ്പാട് 16:15 പ്രഥമ ഭാഗത്തെക്കുറിച്ച് പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഞാൻ കള്ളനെപ്പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഇതൊരു പ്രവചനമാകിയാൽ സഭയ്ക്കുള്ള ദൂത് കൂടിയാണിതെന്ന് മനസ്സിലാക്കണം. നമുക്കുള്ള ഉത്തരവാദിത്തമാണ് ഇതിൽ പ്രധാനം. നമ്മുടെ ഉടുപ്പ് നാം സൂക്ഷിക്കണം. ജാഗരിക്കുക എന്നത് ഏത് സമയത്ത് കർത്താവ് വരും എന്നോർത്തുകൊണ്ട് അതിൽ ശ്രദ്ധിച്ച് ബോധവാന്മാരായി കാത്തിരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിൽ നിന്നും അത് വളരെ പ്രയാസത്തോടെ സാധിക്കേണ്ടതാണ് എന്ന് വ്യക്തമാണ്. ഞാൻ ഈ ഭാഗം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഹർമഗെദോൻ യുദ്ധം, അതിൻ്റെ ആരംഭം, അതിൽ ഏത് നിലയിലാണ് ആ യുദ്ധം നടക്കുവാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ വ്യക്തമായി ചിന്തിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഈ ഭാഗം ഞാനിവിടെ ചുരുക്കുകയാണ്. ദൈവമക്കളെ, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത്, ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ഭൂലോകത്തിന് സംഭവിക്കാൻ പോവുകയാണ്. 3 യുദ്ധങ്ങളാണ് ഇനി ഭാവിയിൽ നടക്കേണ്ടതായിട്ടുള്ളത്. 1, റഷ്യ ഇസ്രായേൽ യുദ്ധം. 2, ഹർമഗെദോൻ യുദ്ധം. 3, ഗോഗ് മാഗോഗ് യുദ്ധം. വെളിപ്പാട് ദിവസം 20-ാം അധ്യായം അതേ ഏഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മളത് വായിക്കും. ഏതായാലും ഇതെല്ലാം ഒരു ഈറ്റ് നോവിൻ്റെ ആരംഭമാണ്. ഈ വചനങ്ങളിൽ എനിക്ക് നിങ്ങളെ ഒന്നുകൂടെ ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റവും അടുത്ത് പോയിരിക്കാൻ അവനെതിരേൽപ്പാൻ തക്കണം. എല്ലാവരും ഒന്നുകൂടെ ഒരുക്കമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.